നമസ്കാരം ജസ്റ്റിൻ. പുറപ്പാട് 4-ാം അധ്യായം ദൈവത്തിന്റെ ശക്തിയും മോശയുടെ വിളിയിലുള്ള മനുഷ്യന്റെ പ്രതികരണവും ഒരുപോലെ വെളിപ്പെടുത്തുന്ന ഒരുപാട് ആഴമുള്ള ഭാഗമാണ് അല്ലേ?
തീർച്ചയായും യോസർ, ആഴമേറിയ വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. വടി സർപ്പമാകുന്നതും കൈ കുഷ്ഠരോഗം ബാധിക്കുന്നതും പിന്നെ കർത്താവ് മോശയെ കൊല്ലാൻ തുനിയുന്നതുമെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സംഭവങ്ങളാണ്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം.
നന്നായി, ആദ്യം ഈ അടയാളങ്ങളെക്കുറിച്ച് സംസാരിക്കാം. മോശയുടെ വടി സർപ്പമായി മാറിയതും തിരികെ വടിയായതും കൈ കുഷ്ഠരോഗം ബാധിച്ച് സുഖപ്പെട്ടതും ഇതിനൊരു ആത്മീയ സന്ദേശമുണ്ടല്ലോ?
ഉണ്ട് യോസർ. ഈ അടയാളങ്ങളെല്ലാം ദൈവത്തിന്റെ പരമാധികാരത്തെയും മോശയ്ക്ക് നൽകപ്പെട്ട അധികാരത്തെയും വെളിപ്പെടുത്തുന്നു. വടി സർപ്പമായി മാറുന്നത് ഈജിപ്തിലെ മാന്ത്രിക ശക്തികളെയും അവരുടെ ദേവന്മാരെയുംക്കാൾ വലിയ ശക്തിയാണ് ദൈവത്തെന്ന് ഫറവോയെയും ഇസ്രായേൽക്കാരെയും ബോധ്യപ്പെടുത്താനായിരുന്നു. വടി ഒരു സാധാരണ വസ്തുവാണ്, എന്നാൽ അത് ദൈവത്തിന്റെ കയ്യിൽ വരുമ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഉപകരണമായി മാറുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ദൈവം ഏറ്റവും സാധാരണമായ വസ്തുക്കളെയും മനുഷ്യരെയും തന്റെ മഹത്തായ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നുവെന്നാണ്.
ശരിയാണ്. അപ്പോൾ മോശയുടെ കൈ കുഷ്ഠരോഗം ബാധിച്ചതും പിന്നീട് സുഖപ്പെട്ടതും എന്താണ് വെളിപ്പെടുത്തുന്നത്?
അത് കൂടുതൽ ആഴത്തിലുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. കുഷ്ഠരോഗം പാപത്തിന്റെയും അപൂർണതയുടെയും പ്രതീകമായി ബൈബിളിൽ പലപ്പോഴും കാണാറുണ്ട്. കൈ കുഷ്ഠരോഗം ബാധിക്കുകയും പിന്നീട് പൂർണ്ണമായി സുഖം പ്രാപിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന് പാപത്തെ ശുദ്ധീകരിക്കാനും രോഗങ്ങളെ സുഖപ്പെടുത്താനുമുള്ള കഴിവുണ്ടെന്ന് വ്യക്തമാക്കുന്നു. മോശയെ ഒരു രോഗശാന്തിക്കാരനായി അവതരിപ്പിക്കുകയായിരുന്നില്ല ഇവിടെ, മറിച്ച് ദൈവത്തിന്റെ ശക്തിക്കു മുമ്പിൽ അവന്റെയും അതുപോലെ ഇസ്രായേലിന്റെയും മനുഷ്യന്റെ ബലഹീനതയെയും പാപാവസ്ഥയെയും എടുത്തുകാണിക്കുകയായിരുന്നു. ഈ അടയാളത്തിലൂടെ ദൈവം മോശയുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ദൈവം കൂടെയുണ്ടെങ്കിൽ ഏറ്റവും വലിയ വെല്ലുവിളികളെയും അതിജീവിക്കാൻ സാധിക്കുമെന്ന് അവനെ പഠിപ്പിക്കുകയും ചെയ്തു.
ദൈവത്തിന്റെ ശക്തിയും മനുഷ്യന്റെ ബലഹീനതയും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം വളരെ ശ്രദ്ധേയമാണ്. ഈ സംഭവങ്ങൾക്ക് എന്തെങ്കിലും ചരിത്രപരമായ പശ്ചാത്തലമുണ്ടോ? ആ കാലഘട്ടത്തിലെ വിശ്വാസങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ?
തീർച്ചയായും യോസർ. പുരാതന ഈജിപ്തിൽ മാന്ത്രിക വിദ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അവരുടെ പുരോഹിതന്മാർ പാമ്പുകളെ ഉപയോഗിച്ചുള്ള വിദ്യകൾ കാണിച്ചിരുന്നു. മോശയുടെ വടി സർപ്പമായപ്പോൾ അത് ഈജിപ്ഷ്യൻ മാന്ത്രികതയേക്കാൾ ഉന്നതമായ ഒരു ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഫറവോയിനും ജനങ്ങൾക്കും മനസ്സിലായി. ഇത് ഇസ്രായേലിന്റെ ദൈവത്തേക്കാൾ എത്രയോ വലിയവനാണെന്ന് സ്ഥാപിച്ചു. കൂടാതെ കുഷ്ഠരോഗം അക്കാലത്ത് അശുദ്ധിയുടെയും ദൈവകോപത്തിന്റെയും അടയാളമായിട്ടാണ് കണ്ടിരുന്നത്. അതിനാൽ അത്ഭുതകരമായി സുഖം പ്രാപിക്കുന്നത് ദൈവത്തിന്റെ കരുണയുടെയും ശുദ്ധീകരണത്തിന്റെയും അടയാളമായിരുന്നു.
ആ കാലഘട്ടത്തിൽ ഇത് എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. കർത്താവ് എന്തുകൊണ്ടാണ് മോശയെ കൊല്ലാൻ തുനിഞ്ഞത്? ഇത് പുറപ്പാട് 4:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലാണല്ലോ കാണുന്നത്. ഇത് പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്.
അതെ യോസർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ദൈവം മോശയെ കൊല്ലാൻ തുനിഞ്ഞതിന്റെ കാരണം മോശയുടെ അനുസരണക്കേടാണ്. മോശെ തന്റെ മകനായ ഗേർഷോമിനെ പരിച്ഛേദനപ്പെടുത്തിയിരുന്നില്ല. പരിച്ഛേദന എന്നത് അബ്രഹാമുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഒരു അടയാളമായിരുന്നു. ഈ ഉടമ്പടിയില്ലാതെ മോശയെപ്പോലൊരു നേതാവ് ദൈവത്തിന്റെ ജനത്തെ നയിക്കാനിറങ്ങിത്തിരിക്കുന്നത് ദൈവത്തിന്റെ നിയമങ്ങളോടുള്ള വലിയ അനാദരവായി കണക്കാക്കപ്പെട്ടു.
അതായത്, ദൈവം തന്നെ തിരഞ്ഞെടുത്ത വ്യക്തിയാണെങ്കിലും തന്റെ ഉടമ്പടികൾ ലംഘിച്ചാൽ ശിക്ഷിക്കുമെന്നതിന്റെ ഒരു സൂചനയാണോ ഇത്?
കൃത്യമായി അങ്ങനെയാണ്. ദൈവത്തിന്റെ ഉടമ്പടി ലംഘിക്കുന്നത് ഗുരുതരമായ പാപമായി ദൈവം കണ്ടു.
ഒരുപക്ഷേ മോശെ തന്റെ ദൗത്യത്തിന്റെ തിരക്കിൽ ഇത് മറന്നുപോയതാകാം, അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കിയതാകാം.
എന്തായാലും ദൈവത്തിന്റെ ഉടമ്പടിക്ക് മുകളിൽ മറ്റൊന്നിനും സ്ഥാനമില്ലെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. സിപ്പോറ ഉടൻ തന്നെ മകനെ പരിച്ഛേദനപ്പെടുത്തിയതുകൊണ്ടാണ് മോശെ രക്ഷപ്പെട്ടത്. ഇത് പരിച്ഛേദനയുടെ പ്രാധാന്യത്തെയും ഉടമ്പടി വിശ്വസ്തതയുടെ ആവശ്യകതയെയും എടുത്തുകാണിക്കുന്നു.
ഒരുപക്ഷേ മോശയുടെ ഈ അനുസരണക്കേട് ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ പോലും ദൈവനിയമങ്ങൾക്ക് അധീതരല്ലെന്ന് കാണിക്കാനായിരിക്കാം അല്ലേ? സഭാപിതാക്കന്മാർ ഈ സംഭവങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്?
സഭാപിതാക്കന്മാർ ഈ സംഭവങ്ങളെ ആഴത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് യോസർ. ഉദാഹരണത്തിന്, വി അഗസ്റ്റിൻ ഈ അടയാളങ്ങളെല്ലാം ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനങ്ങളായി കണ്ടു. മോശയുടെ ബലഹീനതയിലൂടെ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവർ ഊന്നിപ്പറഞ്ഞു. പരിച്ഛേദനയുടെ പ്രാധാന്യം പഴയ നിയമത്തിലെ ഉടമ്പടിയുടെ അടിസ്ഥാനമായി അവർ വിശദീകരിച്ചു. സിപ്പോറയുടെ പ്രവൃത്തി അനുസരണത്തിലൂടെയുള്ള രക്ഷയുടെ ഒരു മാതൃകയായി പലരും കണ്ടു. പുതിയ നിയമത്തിൽ ശാരീരികമായ പരിച്ഛേദനയ്ക്ക് പകരം ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് പ്രധാനമെന്ന് പറയുമ്പോഴും പോലും പഴയ നിയമത്തിലെ ഈ ഉടമ്പടിക്ക് അതിന്റേതായ പ്രാധാന്യമുണ്ടായിരുന്നുവെന്ന് അവർ പഠിപ്പിച്ചു.
അപ്പോൾ ഈ മൂന്ന് അടയാളങ്ങൾ, അതായത് വടി സർപ്പമായി മാറുന്നത്, കുഷ്ഠരോഗം വന്ന് സുഖമാകുന്നത്, നദിയിലെ വെള്ളം രക്തമായി മാറുന്നത്, ഇവയെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇവയ്ക്ക് ഒരു പൊതുവായ ദൈവശാസ്ത്രപരമായ പ്രാധാന്യമുണ്ടോ?
തീർച്ചയായും ജസ്റ്റിൻ, ഈ മൂന്ന് അടയാളങ്ങൾക്കും വലിയ ദൈവശാസ്ത്രപരമായ പ്രാധാന്യമുണ്ട്. ഒന്നാമതായി, ദൈവത്തിന്റെ പരമാധികാരം ഇത് വ്യക്തമാക്കുന്നു. പ്രകൃതിശക്തികളെയും രോഗങ്ങളെയും മരണത്തെയും നിയന്ത്രിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇത് കാണിക്കുന്നു. രണ്ടാമതായി, മോശയുടെ ദൈവദത്തമായ അധികാരം ഇത് ഉറപ്പിക്കുന്നു. ഈ അത്ഭുതങ്ങൾ മോശ വെറുമൊരു മനുഷ്യനല്ലെന്നും ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും ഫറവോയിനും ഇസ്രായേൽക്കാരെയും ബോധ്യപ്പെടുത്താനുള്ളതായിരുന്നു. മൂന്നാമതായി, രക്ഷയുടെയും ശുദ്ധീകരണത്തിന്റെയും വാഗ്ദാനം. കുഷ്ഠരോഗം മാറിയതിലൂടെ പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിന്റെയും പുതിയ ജീവിതത്തിന്റെയും വാഗ്ദാനം നൽകുന്നു. നാലാമതായി, ഈജിപ്ഷ്യൻ ദേവന്മാരുടെ നിസാരത. ഈജിപ്തിലെ നൈൽ നദിയെ ദേവനായി കണ്ടിരുന്ന സാഹചര്യത്തിൽ നദിയിലെ വെള്ളം രക്തമായി മാറുന്നത് അവരുടെ ദേവന്റെ നിസാരതയെയും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ശക്തിയെയും എടുത്തുകാണിച്ചു. അഞ്ചാമതായി, ദൈവജനത്തിന് ഒരു പ്രതീക്ഷ. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ദൈവം ശക്തനാണെന്ന സന്ദേശം ഇത് ഇസ്രായേൽ ജനതയ്ക്ക് നൽകി.
തൻശ്ശേരിയാണ്. അപ്പോൾ ഈ അടയാളങ്ങൾ പുതിയ നിയമത്തിലെ യേശുവിന്റെ അത്ഭുതങ്ങൾക്ക് ഒരു പൂർവ്വഛായയായി കാണാൻ കഴിയുമോ?
വളരെ നല്ല ചോദ്യമാണ് യോസർ. തീർച്ചയായും കാണാൻ കഴിയും. യേശുവിന്റെ അത്ഭുതങ്ങൾ മോശ ചെയ്തതുപോലെ ദൈവത്തിന്റെ ശക്തിയും അധികാരവും വെളിപ്പെടുത്തി.
യേശുവും രോഗികളെ സുഖപ്പെടുത്തി, പ്രകൃതിശക്തികളെ നിയന്ത്രിച്ചു, മരണപ്പെട്ടവരെ ഉയർപ്പിച്ചു.
മോശയിലൂടെ ദൈവം തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ യേശു തന്റെ കുരിശുമരണത്തിലൂടെയും ഉയർപ്പിലൂടെയും മനുഷ്യരാശിയെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിച്ചു.
യേശുവിന്റെ അത്ഭുതങ്ങൾ മോശയുടെ അടയാളങ്ങളെ പൂർത്തിയാക്കുകയും അതിനേക്കാൾ വലിയ രക്ഷ നൽകുകയും ചെയ്തു.
യേശുവിലൂടെയുള്ള സൗഖ്യവും സമാധാനവും സാന്ത്വനവും ജീവിക്കുന്ന കർത്താവിനെ ദേശങ്ങളുടെയോ ഭാഷകളുടെയോ അതിർവരമ്പുകളില്ലാതെ അനേകർക്ക് അനുഭവമാക്കിക്കൊടുത്തു.
ഞാൻ ഊഹിക്കുന്നതേയുള്ളൂ, ഇനി ആധുനിക ജീവിതത്തിൽ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? 21-ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടാൻ ഈ ഭാഗത്തിലെ പാഠങ്ങൾ എങ്ങനെ സഹായിക്കും?
ഇന്നത്തെ കാലത്തും ഈ പാഠങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് യോസർ.
ഒന്നാമതായി, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംശയങ്ങളോ ഭയങ്ങളോ വരുമ്പോൾ ദൈവം നമ്മുടെ ബലഹീനതകളിലൂടെയും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് മോശയുടെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
നമ്മുടെ കയ്യിലുള്ള ചെറിയ വടി, അത് നമ്മുടെ കഴിവുകളോ സാഹചര്യങ്ങളോ ആകാം, ദൈവത്തിന്റേതാണെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അതിന് കഴിയും.
രണ്ടാമതായി, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതിന്റെ പ്രാധാന്യം മോശയുടെ പരിച്ഛേദനയുടെ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു.
ചെറിയ കാര്യങ്ങളിലാണെങ്കിലും ദൈവത്തോട് വിശ്വസ്തരായിരിക്കേണ്ടത് പ്രധാനമാണ്.
മൂന്നാമതായി, നാം നേരിടുന്ന പ്രതിസന്ധികളിലും ലോകത്തിലെ തിന്മകളിലും ദൈവത്തിന് പൂർണ്ണമായ അധികാരമുണ്ടെന്ന് ഈ അടയാളങ്ങൾ നമ്മെ ഉറപ്പിക്കുന്നു.
അവിടുന്ന് നമ്മളെ രക്ഷിക്കാൻ ശക്തനാണ്.
പാപബോധം, പശ്ചാത്താപം, പരിഹാരം എന്നിവയെക്കുറിച്ചാണ് ഈ ഭാഗം എന്താണ് പറയുന്നത്?
പാപബോധത്തിന്റെ പ്രാധാന്യം മോശയുടെ പരിച്ഛേദനയുടെ സംഭവം വ്യക്തമാക്കുന്നു.
ദൈവത്തിന്റെ ഉടമ്പടി ലംഘിച്ചപ്പോൾ ദൈവം മോശയെ കൊല്ലാൻ തുനിഞ്ഞത് പാപത്തിന്റെ ഗുരുതരാവസ്ഥയെയാണ് കാണിക്കുന്നത്.
ഇത് പാപം, അതായത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു.
സിപ്പോറയുടെ പ്രവൃത്തി പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതിനുള്ള പശ്ചാത്താപത്തെയും ദൈവത്തിന്റെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ലഭിക്കുന്ന പരിഹാരത്തെയും സൂചിപ്പിക്കുന്നു.
ഇത് പാപത്തെക്കുറിച്ച് ബോധവാന്മാരാകാനും പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയാനും നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്യാനും നമ്മെ പ്രേരിപ്പിക്കുന്നു.
കൂദാശകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവവചനമനുസരിച്ചും നമുക്ക് ഈ പരിഹാരം സാധ്യമാക്കാം.
ദൈവത്തിന്റെ കരുണയും നീതിയും ഇവിടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്.
അവസാനമായി, യേശുവിന്റെ മഹത്വത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഈ അധ്യായം നമുക്ക് എന്തുൾക്കാഴ്ച നൽകുന്നു?
യേശുവിന്റെ മഹത്വത്തിനും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനും ഈ ഭാഗം ശക്തമായ അടിത്തറയിടുന്നു യോസർ.
മോശ ഇവിടെ ദൈവത്തിന്റെ പ്രതിനിധിയായി അവന്റെ ശക്തിയും അധികാരവും പ്രകടമാക്കുന്നു.
ഇത് യേശുവിന്റെ അധികാരത്തിന്റെയും മഹത്വത്തിന്റെയും ഒരു മുന്നോടിയാണ്.
യേശു തന്നെയാണ് ഞാനാകുന്നവൻ എന്ന് വെളിപ്പെടുത്തുന്ന ദൈവം.
അവിടുത്തെ നാമത്തിലാണ് രോഗശാന്തിയും അത്ഭുതങ്ങളും സംഭവിക്കുന്നത്.
യേശു ദൈവപുത്രനായതുകൊണ്ട് എല്ലാ അധികാരവും അവിടുത്തേക്കാണ്.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ മോശയ്ക്ക് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല.
ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും ജനത്തെ നയിക്കാനും പ്രവചിക്കാനും പരിശുദ്ധാത്മാവിന്റെ ശക്തി അനിവാര്യമാണ്.
പരിശുദ്ധാത്മാവാണ് നമ്മെ യേശുവിന്റെ സാക്ഷികളാക്കാനും അവിടുത്തെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും പാപത്തിനെതിരെ പോരാടാനും ശക്തിപ്പെടുത്തുന്നത്.
നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകം അത്യന്താപേക്ഷിതമാണ്.
അത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനും ക്രിസ്തീയ ജീവിതം നയിക്കാനും നമ്മളെ പ്രാപ്തരാക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ മഹത്വവും അധികാരാധിപത്യവും കരുണയും വെളിപ്പെടുന്നു.
വളരെ ആഴത്തിലുള്ളതും വിജ്ഞാനപരമായൊരു ചർച്ചയായിരുന്നു ഇത്. ജസ്റ്റിൻ, പുറപ്പാട് 4 ദൈവത്തിന്റെ വിളി, മനുഷ്യന്റെ ബലഹീനത, ദൈവത്തിന്റെ വിശ്വസ്തത, അനുസരണത്തിന്റെ പ്രാധാന്യം എന്നിവയെല്ലാം ഒരുപോലെ പഠിപ്പിക്കുന്ന മഹത്തായൊരു ഭാഗമാണെന്ന് വ്യക്തമായി. ഈ ഉദ്ഘാടനങ്ങൾക്ക് നന്ദി.
സന്തോഷം യോസർ. ദൈവവചനം നമ്മെ ഓരോ ദിവസവും കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ.